പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്ട് അതിൻ്റെ മധ്യത്തിലെത്തി നിൽക്കുകയാണ്. അഞ്ചാമത്തെ പ്രമാണം വളരെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയും, കൊല്ലരുത്, നീ കൊല്ലരുത്. ഇതുവരെ കണ്ട നാല് പ്രമാണങ്ങളും മുഖ്യമായും ഒരു ഭാവാത്മകമായ രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത്. ദൈവത്തെ ആരാധിക്കണം, സാബത്ത് ആചരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ഇതെല്ലാം പോസിറ്റീവായിട്ട് ഭാവാത്മകമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 5 മുതൽ 10 വരെയുള്ള 6 പ്രമാണങ്ങൾ അരുത് അരുത് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് കൊല്ലരുത്. മനുഷ്യൻ്റെ ജീവന് ദൈവം നൽകുന്ന ഉറപ്പ് നൽകുന്ന സംരക്ഷണമാണ് മുഖ്യമായിട്ടും ഈ പ്രമാണത്തിൻ്റെ വിഷയം. അത് ഫോർമുലേറ്റ് ചെയ്യുന്നു, പറയുന്ന വിധം നെഗറ്റീവാണ്, നിഷേധാത്മകമാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം തീർച്ചയായിട്ടും നിഷേധാത്മകമല്ല, ഭാവാത്മകമാണ്, പോസിറ്റീവാണ്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി ഊന്നി പറയുന്നുണ്ട്. അരുതാത്തത് ഒരു പരിധിയാണ്, അത്യാവശ്യം പാലിക്കേണ്ട, മിനിമം പാലിക്കേണ്ട പരിധിയാണ് ഇവിടെ കൊല്ലരുത് എന്ന് പറയുക. മനുഷ്യൻ്റെ ജീവൻ, നിരപരാധിയായ മനുഷ്യൻ്റെ ജീവൻ എടുത്തു മാറ്റാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. ഇതാണ് പ്രമാണത്തിൻ്റെ മുഖ്യമായ അർത്ഥം. ഇതുപോലെയാണ് ബാക്കി പ്രമാണങ്ങളും. ഇത് ജീവന് സംരക്ഷണം നൽകുന്നതാണ് 5-ാം പ്രമാണം. 6-ാമത്തെ പ്രമാണം കുടുംബത്തിന്, 6-ാമത്തെയും 9-ാമത്തെയും പ്രമാണം കുടുംബത്തിന്, കുടുംബജീവിതത്തിന് സംരക്ഷണം നൽകുന്നതാണ്. വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, കുടുംബ ജീവിതത്തിൻ്റെ സംരക്ഷണം. ജീവൻ വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് കുടുംബങ്ങളിലാണ്. അതിനാവശ്യമായ സംവിധാനം ഉറപ്പുവരുത്തുകയാണ് 6-ഉം 9-ഉം പ്രമാണങ്ങളിലൂടെ. അതുപോലെ തന്നെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. മിനിമം ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തിക്കും ആവശ്യമുണ്ട്. ഒരു വ്യക്തിക്ക് അർഹമായത് മറ്റൊരാൾ എടുക്കാൻ പാടില്ല, അതാണ് മോഷ്ടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് അവകാശപ്പെട്ടതേ ഞാൻ എടുക്കാവൂ, എനിക്ക് ജീവിക്കാനുള്ളൊരു അവകാശം ദൈവം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ അവകാശമനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ഉറപ്പ് ലഭിക്കണം, സംരക്ഷണം ലഭിക്കണം. അതാണ് വാസ്തവത്തിൽ മോഷ്ടിക്കരുത് എന്നും അന്യൻ്റെ വസ്തുക്കൾ അപഹരിക്കരുത്, ആഗ്രഹിക്കരുത്, മോഹിക്കരുത് എന്നും ഒക്കെ പറയുമ്പോൾ അർത്ഥമാക്കുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വത്തിനും കുടുംബത്തിനും ജീവിതത്തിനും അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള കള്ളസാക്ഷ്യങ്ങളരുത്, സത്യമേ പറയാവൂ. ഓ, നുണ പറയരുതെന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ജീവൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ സമ്പത്ത്, ഓരോരുത്തർക്കും ആവശ്യമായത് സൂക്ഷിക്കാനും ജീവിക്കാനുമുള്ള അവകാശത്തെ ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് 5 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങളിൽ നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും നിഷേധാത്മകമായിട്ടാണ് അരുത് എന്ന് പറയുന്നതെങ്കിലും ആ അരുത് എന്നതൊരു പരിധിയാണ്. അതിൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ അർത്ഥം വയ്ക്കുന്നത് അതിൻ്റെ ഭാവാത്മകമായ അർത്ഥത്തിനാണ്. ജീവനും കുടുംബത്തിനും സ്വത്തിനും സമൂഹത്തിനും ദൈവം നൽകുന്ന സംരക്ഷണവും ഉറപ്പുമാണ് ഈ പ്രമാണങ്ങളിലെല്ലാം കാണുന്നത്. അതിൽ ആദ്യത്തേതാണ് ഈ പ്രമാണം അരുതുകളുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത്, നീ കൊല്ലരുത്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ജീവൻ സംരക്ഷിക്കണം എന്നതിൻ്റെ ഒരു വേറൊരു വിധത്തിലുള്ള അവതരണമാണത്. അപ്പോൾ ഈ പ്രമാണം 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് മുഖ്യമായിട്ട്. 1, ജീവന് വിഘാതമായി തീരുന്ന, ജീവനെ അപകടത്തിൽപ്പെടുത്തുന്ന, ജീവനെ നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും വിലക്കുന്നു. അതോടൊപ്പം 2-ാമത്തേത് ജീവൻ സംരക്ഷിക്കാനുള്ള ആവശ്യകതയെക്കുറിച്ച് ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ ജീവൻ എടുക്കരുത്, ജീവൻ സംരക്ഷിക്കണം. ഇതാണ് ഈ പ്രമാണത്തിൻ്റെ 2 ഭാവങ്ങൾ. ആദ്യത്തേത് കൊല്ലരുത് എന്ന് പറയും, ജീവൻ നശിപ്പിക്കരുത്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു നിയമജ്ഞൻ എന്ന് മത്തായിയുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും, ഒരു ധനികനായ യുവാവ് എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. വന്നതാരുമാവട്ടെ, ചോദ്യം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാൻ വായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ചോദ്യം വരുന്നത്. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ജീവനെക്കുറിച്ചാണ് ചോദ്യം. അത് എന്നേക്കും നിലനിൽക്കുന്ന ജീവൻ, അനശ്വരമായ ജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. ദൈവത്തിന് ആണ് നന്മയുടെ ഉറവിടം, ദൈവത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലേ നന്മയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവമാണ്, ദൈവം നല്ലവനാണ്, ദൈവം മാത്രമാണ് നല്ലവൻ. ആ ദൈവത്തോടുമായി ചോദിക്കേണ്ടത്. അപ്പോൾ നിത്യജീവനെയും ജീവനെയും നന്മയെയും കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഈ ദൈവം നൽകിയ പ്രമാണത്തെക്കുറിച്ചാണ് യേശു അടുത്തതായിട്ട് പറയുന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇങ്ങനെ പ്രമാണത്തിൻ്റെ പട്ടിക എടുത്തവതരിപ്പിക്കുകയാണ്. ഇതിൽ ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം മനുഷ്യർ പരസ്പരമുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ട പ്രമാണങ്ങളാണ്. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പഴയ നിയമത്തിലെ പ്രമാണത്തിൻ്റെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ആ ക്രമത്തിലല്ല യേശു ഇവിടെ പ്രമാണങ്ങൾ എടുത്ത് അവതരിപ്പിക്കുന്നത്. ആ ക്രമമനുസരിച്ച് പോവുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്, മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. നാലാമത്തെ പ്രമാണമാകട്ടെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവൻ മനുഷ്യരിലേക്ക് പ്രവഹിക്കുന്നത് മാതാപിതാക്കന്മാരിലൂടെയാണ്. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ആ കണ്ണിയായിട്ട് മാതാപിതാക്കന്മാരെ എടുത്തു കാണിച്ച് അവിടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന പ്രമാണം നാലാം പ്രമാണമായിട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ യേശു ഇതിനൊന്നിനുമല്ല ഊന്നൽ കൊടുക്കുന്നത്. ആദ്യമേ എടുത്തു കാണിക്കുന്നത് ബൈബിളിലെ പട്ടിക അനുസരിച്ച് വരുന്ന അഞ്ചാമത്തെ പ്രമാണമാണ്: കൊല്ലരുത്. ജീവൻ അവകാശമാക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ചെയ്യേണ്ടത് പ്രമാണമനുസരിക്കുക. ആ പ്രമാണത്തിൽ ആദ്യത്തേതാണ് കൊല്ലരുത്. ജീവൻ ആഗ്രഹിക്കുന്നവൻ ജീവനെ മാനിക്കണം. മറ്റുള്ളവൻ്റെ ജീവൻ അപഹരിക്കാൻ ആർക്കും അവകാശമില്ല. ഇനിയുള്ള ബാക്കി പ്രമാണങ്ങൾ നമ്മൾ തുടർന്ന് പഠന വിഷയമാക്കുന്നതാണ്. ഇപ്പോൾ കൊല്ലരുത് എന്നുള്ള പ്രമാണമാണ് യേശു തന്നെ എടുത്തു പറയുന്നു. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവൻ അവകാശപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രമാണമനുസരിക്കണം. ആ പ്രമാണത്തിലേത് ഇവിടെ എടുത്തു കാണിക്കുന്ന ആദ്യത്തേതായിട്ട് പറയുന്നതാണ് കൊല്ലരുത് എന്ന പ്രമാണം. പക്ഷേ കൊല്ലരുത് എന്ന പ്രമാണം നിലനിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ പരസ്പരം കൊല്ലുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടും അറിയാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ബൈബിളിൻ്റെ തുടക്കം മുതലേ ഈ കൊല, മരണം, മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ അവഗ്രഹിക്കുന്നതിന് മുൻപേ ബൈബിളിൽ നിന്ന് മറ്റൊരു വാക്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു പുറത്തുപോയി, ദൈവത്തെ ധിക്കരിച്ചു വർദ്ധീസാരിൽ നിന്ന് പുറത്തായ മനുഷ്യൻ്റെ കഥയാണ് നാലാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. രണ്ട് സഹോദരന്മാരുടെ കഥയായിട്ടാണ് പർദീസായിക്ക് പുറത്തുള്ള മനുഷ്യചരിത്രത്തിൻ്റെ തുടക്കത്തെ ബൈബിൾ അവതരിപ്പിക്കുക. ആദം ഹൗവ ദമ്പതികളുടെ ആദ്യ മക്കളായ കായനും അബേലും. അതിൻ്റെ കഥ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ: ആദം തൻ്റെ ഭാര്യയായ ഹൗവയോട് ചേർന്നു, അവൾ ഗർഭം ധരിച്ച് കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് ഒരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ആദ്യമേ അനുസ്മരിപ്പിക്കുകയാണ്. ഭാര്യാ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലൂടെയാണ് ജനിക്കുന്നതെങ്കിലും ആ ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റെ ദാനമാണ്. ജീവൻ മനുഷ്യൻ സൃഷ്ടിക്കുന്നതല്ല, ഇതുവരെ മനുഷ്യൻ വിജയിച്ചിട്ടുമില്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം കടാക്ഷിച്ച്, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് ഒരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ തുടക്കം ബൈബിൾ അവതരിപ്പിക്കുന്നത്. രണ്ട് സമൂഹങ്ങളുടെ സ്വഭാവമാണ് എടുത്തു കാണിക്കുക: ഇടയന്മാരും കൃഷിക്കാരുമായ മനുഷ്യർ. കാനാൻ നിവാസികൾ കൃഷിക്കാരായിരുന്നു, ഇസ്രായേൽക്കാർ ഇടയന്മാരായിരുന്നു. രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളുടെ ചിത്രം രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ, രണ്ട് സഹോദരങ്ങളുടെ ചിത്രത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുക. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച ഈ ചിത്രം തുടർന്ന് വായിച്ചാൽ നമ്മൾ ഇപ്രകാരം കാണും: ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. രണ്ടുപേരും വിശ്വാസികളാണ്. രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ഒരാൾ തൻ്റെ കാർഷിക വിഭവങ്ങൾ, മറ്റേയാൾ ആടിൻ്റെ മേധസ്. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. എന്താണ് കർത്താവ് പ്രസാദിക്കാൻ കാരണമെന്ന് ഇവിടെ വ്യക്തമല്ല. പക്ഷേ തുടർന്ന് വരുമ്പോൾ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കും. ഇത് കായനെ അത്യധികം പ്രകോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. ഇതാണ് പ്രതികരണം. ദൈവം തന്നെ സ്വീകരിക്കുന്നില്ല, അഥവാ തന്നേക്കാൾ കൂടുതലായി തൻ്റെ സഹോദരനെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന ചിന്ത ജ്യേഷ്ഠ സഹോദരനായ കായൻ്റെ ഉള്ളിൽ അസൂയയായി, വെറുപ്പായി, പകയായി, വിദ്വേഷമായി രൂപം കൊണ്ടു. അതാണ് മുഖം കറുത്തു, അവൻ്റെ മുഖം കുനിച്ചു എന്ന് പറയും. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്താനോ സഹോദരനെ കാണാനോ മടിച്ചുകൊണ്ട് കറുത്ത മുഖമായി തല കുനിച്ചു നിൽക്കുന്ന കായൻ, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട് എന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. വാതിൽക്കൽ പതിയിരിക്കുന്ന പാപത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ നൽകുന്ന സൂചന കായേൻ്റെ മാതാപിതാക്കന്മാരും അനുഭവിച്ചറിഞ്ഞതാണ്. പ്രമാണം നൽകിയിരുന്നു. ആ പ്രമാണം ലംഘിക്കാനുള്ള പ്രേരണയും പ്രചോദനവും ഉണ്ടായത് പ്രലോഭകനിൽ നിന്നാണ്. അതുപോലെ ഒരു പ്രലോഭനമാണ് ഇവിടെയും നേരിടുക. പക്ഷേ ആ പ്രലോഭനം വരുന്നത് സഹോദരനെതിരായിട്ടാണ്. ആദ്യത്തെ പ്രലോഭനം ദൈവത്തെ പോലെ ആവാനായിരുന്നു. പക്ഷേ ഇവിടെ സഹോദരനെ തിരസ്കരിക്കാൻ, സഹോദരനെ എതിരാളിയായി ശത്രുവായി കാണാനുള്ള പ്രലോഭനമാണ്. അത് പാപമാണെന്നും ആ പാപത്തെ കീഴടക്കണമെന്നും ദൈവം അനുസ്മരിപ്പിച്ചെങ്കിലും കായൻ അതിന് തയ്യാറാകുന്നില്ല. കായനും ആബേലും പ്രതീകങ്ങളാണെന്ന് ഓർക്കണം. മനുഷ്യ സമൂഹത്തിൻ്റെ സാഹോദര്യമായിരിക്കുന്ന ഒരു കുടുംബമായിരിക്കേണ്ട മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ് കായനും ആബേലും. ഉള്ളിൽ ശത്രുതയും വിദ്വേഷവും അസൂയയും പകയും വളർന്ന കായൻ അടുത്ത പടി ചെയ്യുന്നത് നോക്കുക. ഇവിടെയാണ് നമ്മുടെ പ്രമാണത്തിൻ്റെ പ്രസക്തി വ്യക്തമാകുന്നത്. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. എന്തിനാണെന്ന് കായൻ പറഞ്ഞില്ല. സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഇവിടെയാണ് തുടക്കം. മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവം ആദത്തിനോട് പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. ആദം അത് വിശ്വസിച്ചില്ല. ഹവ്വ അതൊരു പരീക്ഷണ വിഷയമാക്കി. സർപ്പം അതിന് കൂട്ടുനിന്നു, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. വാസ്തവത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നും തോന്നും. അവർ ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോഴും അവർ മരിച്ചില്ല. പക്ഷേ മരണത്തെ സൂചിപ്പിക്കുന്ന മറ്റു പലതും സംഭവിച്ചിരുന്നു. അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു. ലജ്ജയും ഭയവും അവരെ വേട്ടയാടി. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനോ പരസ്പരം നോക്കാനോ സാധിക്കാതെയായി. അത്തികളകൾ കുട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി നാണം മറയ്ക്കാൻ ശ്രമിച്ചു. ഇതൊന്നും സാധിച്ചില്ല. അവസാനം പറദീസായിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. എന്നാലും മരണം എന്ന യാഥാർത്ഥ്യം അവർ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞില്ല. ആ മരണം ഇവിടെയാണ് കടന്നു വരുന്നത്. ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്ന, മനുഷ്യ ചരിത്രത്തിലേക്ക് മരണം കടന്നു വരുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു അക്രമത്തിലൂടെയാണെന്ന് ഓർക്കുക. മനുഷ്യൻ ആദ്യമായി മരണത്തെ അനുഭവിക്കുന്നത് സഹോദരൻ്റെ അക്രമം വഴിയാണ്. കൊല്ലപ്പെടുന്ന ഓരോ മനുഷ്യവ്യക്തിയും സഹോദരനാണെന്നും അവനെതിരെ കരമുയർത്തുന്ന അവൻ്റെ തന്നെ സഹോദരനാണെന്നും അനുസ്മരിപ്പിക്കുന്നതാണ് ബൈബിളിലെ ആദ്യത്തെ ചിത്രം. അവനോട് കയർത്തു, അവനെ കൊന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുക, നീ കൊല്ലരുത്. ഇവിടെ കായൻ്റെ ചിത്രം ആവർത്തിക്കപ്പെടുകയാണ്. അഥവാ കായൻ സാർവത്രിക സാധുതയുള്ള, എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ്റെ തന്നെ ചിത്രമാണെന്ന് ഓർക്കുക. പണ്ടെങ്ങോ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിൻ്റെ ചരിത്രമല്ല ബൈബിളിലൂടെ അവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തെ, എല്ലാ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകം എന്ന ആ വലിയ ഭീകരമായ കുറ്റത്തെ, മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അക്രമത്തെ സൂചിപ്പിക്കുകയാണ് ഈ വിവരണത്തിലൂടെ. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ പ്രമാണത്തിൻ്റെ പ്രസക്തി എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. അടുത്ത കാലത്തായി നമ്മൾ കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വർദ്ധിച്ചു വരുന്ന അക്രമ പ്രവണതകൾ. അധികം ദിവസങ്ങളായില്ല, ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ 7 ട്രെയിനുകളിൽ ഒരേ സമയത്ത് ബോംബ് പൊട്ടുകയും 200+ ആളുകൾ മരിക്കുകയും അതിലേറെ അനേകം പേര് മുറിവേൽക്കുകയും ചെയ്തത് അക്രമമാണ്. എന്തിനു വേണ്ടിയാണെന്ന് മനുഷ്യന് വ്യക്തമായിട്ട് അറിയില്ല. ഓരോരുത്തരും തങ്ങളുടേതായ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, തങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, തങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളായിരിക്കാം. ടെററിസം ഭീകരപ്രവർത്തനം എന്ന് പറയും. ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അവഗണിക്കപ്പെടുന്നവരുടെ അവകാശങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം. കാരണമെന്തുമാവട്ടെ, വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ജീവിതത്തിന്, മനുഷ്യജീവന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. അത് ഭാരതത്തിലാവാം, മറ്റ് രാജ്യത്ത്, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുമാവാം. ഭീകരപ്രവർത്തനങ്ങളുടെ മറ്റൊരു മുഖമാണ് വാസ്തവ യുദ്ധത്തിലൂടെ നമ്മൾ കാണുക. അനേകം യുദ്ധങ്ങൾ കണ്ടവരാണ് നമ്മൾ. 20-ാം നൂറ്റാണ്ടിൽ 2 വലിയ മഹാലോകയുദ്ധങ്ങൾ കണ്ടു. അതിനു മുമ്പ് യുദ്ധങ്ങൾ നടന്നു. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് വീണ്ടും ആ യുദ്ധങ്ങൾ, മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ചെറിയ ചെറിയ യുദ്ധങ്ങളിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം രാജ്യം രാജ്യത്തിനെതിരെ നടത്തുന്ന അക്രമങ്ങൾ, അവിടെ 1-ോ 2-ോ വ്യക്തികളല്ല, 10,000-ക്കണക്കിന് അഥവാ 100,000-ക്കണക്കിന് മനുഷ്യരാണ്, അത് നിരപരാധരാണ് കൊല്ലപ്പെടുക. അക്രമ പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നേരിട്ട് എപ്പോഴും നമ്മളെ അത്ര തന്നെ ബാധിച്ചില്ല എന്ന് വരും, അവർ നമ്മളെ സ്പർശിച്ചില്ല എന്ന് വരും. പക്ഷേ മരണം കടന്നു വരുന്ന ഒരുപാട് വഴികൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഓരോ ദിവസവും പത്രങ്ങളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അക്രമപ്രവർത്തനങ്ങളുടെ, കൊലപാതകങ്ങളുടെ പട്ടികകളാണ്. എന്തിനു വേണ്ടിയെന്ന് പലപ്പോഴും അത്ഭുതം തോന്നും. നിസാരമായൊരു തുക കിട്ടാൻ വേണ്ടി, 5-ഓ 10-ഓ രൂപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തുമാവട്ടെ, സമ്പത്തിനു വേണ്ടി കൊലപാതകം നടത്തുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു. ഒരു മടിയും കൂടാതെ മനുഷ്യനെ കൊല ചെയ്യാൻ ഇന്ന് എത്രയോ പേര് മുന്നോട്ട് വരുന്നു. സമ്പത്തിനു വേണ്ടിയുള്ള കൊലപാതകങ്ങൾ, സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ള വ്യക്തികളെ ഉപയോഗിച്ച് നടത്തുന്ന കൊലപാതകങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ബലാത്കാരമായി ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുന്ന, കൊന്നുകളയുന്ന കഥകൾ പത്രത്തിൽ കാണുമ്പോൾ എങ്ങനെയോ മരവിച്ചു പോയ മനസാക്ഷിയുടെ ചിത്രമാണ് നമ്മൾ കാണുക. കൊല്ലരുത് എന്ന പ്രമാണം നിലനിൽക്കെ തന്നെ മരണം പലതരത്തിൽ അതിൻ്റെ ഭീകരമായ മുഖം പ്രകടമാക്കാറുണ്ട്. ഒരു മടിയും കൂടാതെ കൊല്ലുന്നു. കാരണം ഈ കൊല്ലുന്നത് തന്നെ എന്തോ അവകാശമാണെന്ന് തോന്നും. ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവർ നല്ലൊരു ശതമാനം വിശ്വാസത്തോടുകൂടിയാണ്, താങ്കൾ നല്ല കാര്യം ചെയ്യുന്നു വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 2001 സെപ്റ്റംബർ 11-ാം തീയതി ന്യൂയോർക്കിൽ, മാൻഹട്ടനിലെ 2 ടവറുകൾ തകർത്തവർ, അവരും വിചാരിച്ചു നല്ല കാര്യം ചെയ്യുന്നതാണ്, തങ്ങളുടെ ആശയം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് ഭീകരപ്രവർത്തകർ എല്ലാവരും പറയുക. പക്ഷേ കൊല്ലപ്പെടുന്നത് മനുഷ്യൻ്റെ ജീവനാണ്. വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനങ്ങളും യുദ്ധങ്ങളും മാത്രമല്ല ജീവന് ഭീഷണിയായി നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി നടന്ന ഒരുപാട് വിപ്ലവങ്ങൾ, അത് ഫ്രഞ്ച് വിപ്ലവമാകട്ടെ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാകട്ടെ, സാംസ്കാരിക വിപ്ലവമാകട്ടെ, ഏതും ലക്ഷക്കണക്കിന് നിരപരാധരുടെ ജീവനെ അപഹരിച്ചുകൊണ്ടാണ് ഒരു പുതിയ വ്യവസ്ഥിതി നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വരും, ജീവനെതിരെയുള്ള അപരാധമായിട്ട്. പക്ഷേ പലപ്പോഴും ഇത്ര തന്നെ വ്യക്തമല്ലാത്ത, പക്ഷേ അതിനേക്കാളും ഭീകരമായ ജീവൻ നേരിടുന്ന വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ 1 ഭ്രൂണഹത്യയാണ്. മനുഷ്യജീവനെ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യുന്ന, ഗർഭച്ഛിദ്രമെന്നും ഭ്രൂണഹത്യയെന്നും പറയുന്ന പ്രവണത, അത് അടുത്ത കാലത്ത് വളരെ വ്യാപകമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അത് തെറ്റല്ല എന്ന് പോലും, അതൊരവകാശമാണെന്ന് പോലും കരുതുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ജീവൻ അതിൻ്റെ ആരംഭത്തിൽ മാത്രമല്ല, ജീവൻ അതിൻ്റെ അവസാനത്തിലും വലിയ ഭീഷണികൾ ഇന്ന് നേരിടുന്നതായിട്ട് നമുക്കറിയാം. മാറാ രോഗം ബാധിച്ച് ഇനി ചികിത്സിച്ചത് കൊണ്ടും ഫലമില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ ആ ജീവനെ ഊതിക്കെടുത്താനുള്ള ശ്രമം, മാരകമായ രോഗം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വ്യക്തിക്ക് വേണ്ടി ചികിത്സ നടത്തേണ്ടതില്ല, മരിക്കാൻ അനുവദിക്കുക അഥവാ കൊന്നുകളയുക, ഈ ഒരു പ്രവണതയിലേക്കും സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. ദയാവധം, യൂത്തനൈസിയ, കാരുണ്യവധം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഗർഭച്ഛിദ്രവും ദയാവധവും ജീവൻ്റെ ആരംഭത്തിലും ജീവൻ്റെ അവസാനത്തിലും ജീവൻ നേരിടുന്ന ഭീഷണികൾ, ഇതുപോലെ ഇന്ന് ജീവൻ നേരിടുന്ന മറ്റ് അനേകം ഭീഷണികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആത്മഹത്യ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണും. കടക്കിടയിൽ പെട്ടുപോയ വ്യക്തികൾ മാത്രമല്ല, മറ്റു പല കാരണങ്ങളാലും കൊച്ചുകുട്ടികൾ പോലും, 10-ഉം 15-ഉം വയസ്സുള്ള കൊച്ചുകുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. പരീക്ഷയിൽ തോറ്റുപോയതുകൊണ്ടോ, ക്ലാസ്സിൽ ടീച്ചർ വഴക്കു പറഞ്ഞതുകൊണ്ടോ, ആഗ്രഹിച്ച സമ്മാനം കിട്ടാതെ പോയതുകൊണ്ടോ ഒക്കെ ജീവൻ വലിച്ചെറിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തുന്നത് പോലെ നമ്മൾ കാണും. അപ്പോൾ വിവിധങ്ങളായ പ്രവണതകൾ, ഇതിനൊക്കെ സഹായകമാകുന്ന മാധ്യമങ്ങൾ കൊലപാതകത്തെയും അക്രമത്തെയും ഒക്കെ വലിയ മഹത്വീകരിച്ച് കാണിക്കുന്ന എ ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഫിലിമുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സംസ്കാരം ഒരു മരണത്തിൻ്റെ സംസ്കാരമാണ്. മറ്റുള്ളവരെ ഇടിച്ചു വീഴ്ക്കുകയും വെടിവെച്ചു കൊല്ലുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ വലിയ മഹത്വമായി ചിത്രീകരിക്കുന്ന ധാരാളം മാധ്യമങ്ങൾ നമ്മളെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ട്. ഗർഭച്ഛിദ്രവും ദയാവധവും അതുപോലെ തന്നെ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന വലിയ അനീതിയുടെ സാമ്പത്തിക വ്യവസ്ഥിതികളും ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ്. പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം പെരുകി വരുന്നതായിട്ട് നമ്മൾ കാണും. നമ്മുടെ നാട്ടിൽ പോലും ഒരു ഭാഗത്തു നിന്ന് ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ ചുരുക്കം പേര് വലിയ സമ്പന്നരായിത്തീരുമ്പോൾ വലിയ ഒരു സമൂഹം ആവശ്യത്തിന് പോഷകാഹാരം പോലും കിട്ടാതെ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. ആരാണിതിന് ഉത്തരവാദി? ഇതിനെ കൊലപാതകമെന്ന് പറയാൻ സാധിക്കുമോ? വിവിധങ്ങളായ രീതിയിൽ മരണം നമ്മളെ നേരിടുന്നുണ്ട്. ജീവനെ പരിപോഷിപ്പിക്കാനും നിലനിർത്താനും കടപ്പെട്ടവർ തന്നെ അതിന് വിഘാതമായി നിൽക്കുന്നു, എതിരി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മരണത്തെയും ജീവനെയും കുറിച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ മരണ സംസ്കാരത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അല്ല, അതിനു മുമ്പ് തന്നെ അടുത്ത കാലത്തെ സഭയുടെ പ്രബോധനങ്ങൾ എടുത്തു നോക്കിയാൽ 965 രണ്ടാം വത്തിക്കാൻ സുനോഹദോസ് പുറപ്പെടുവിച്ച ഗൗദിയം എക്സ്പ്രസ്, സന്തോഷവും പ്രത്യാശയും അഥവാ സഭ ആധുനിക യൂത്തിൽ എന്ന ആ ഔദ്യോഗിക രേഖ മുതൽ ഇങ്ങോട്ട് അനേകം പ്രമാണരേഖകളിലൂടെ ജീവൻ്റെ മഹാത്മ്യവും ആ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കൊലപാതകത്തിനെതിരെയുള്ള താക്കീതുകളും സഭ അനേകം തവണ പുറപ്പെടുവിച്ചതായിട്ട് കാണാം. അതിൽ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, 965 പുറപ്പെടുവിച്ച ഗൗദിയം എക്സ്പ്രസ്, പ്രത്യാശയും സന്തോഷവും എന്ന സഭ ആധുനിക ലോകത്തിൽ എന്ന ലേഖൻ. അതിനു ശേഷം വന്നത് ഹുമാനേ വീത്തെ, മനുഷ്യജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 1968 ജൂലൈ 28 ആറാം പൗലോസ് ആറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ്. അത് ഗർഭനിരോധനത്തെ വിലക്കിക്കൊണ്ടുള്ളതായിരുന്നു. ജീവൻ ഇവിടെ ഉരുവിടാകുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിച്ച ഒരു ചാക്രിക ലേഖനമായിരുന്നു ഹുമാനേ വീത്തെ. അതിനുശേഷം 1975 ഗർഭഛിദ്രത്തെ, ഭ്രൂണഹത്യ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വത്തിക്കാനിൽ നിന്നുള്ള വിശ്വാസ കാര്യാലയത്തിൻ്റെ ഒരു ലേഖനമുണ്ടായി 1975 നവംബർ 18. ദയാവധം അഥവാ കാരുണ്യവധം എന്ന ആശയത്തെ, അതിൻ്റെ തിന്മകൾ എടുത്തു കാണിച്ചുകൊണ്ട് 1980 മെയ് 8 വീണ്ടും വിശ്വാസ കാര്യാലയം ഒരു രേഖ പുറപ്പെടുവിക്കുകയുണ്ടായി. സ്ത്രീകളുടെ അവകാശത്തെയും കടമകളെയും ഉത്തരവാദിത്വത്തെയും കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതാണ് മുലിയറിസ് ദിഗ്നിതാസ് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം. അത് 1988 ഓഗസ്റ്റ് 15 1995 മാർച്ച് 25 ജീവൻ്റെ സുവിശേഷം. 1995 മാർച്ച് 25 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവൻ്റെ സുവിശേഷം എവഞ്ചേലിയും വീത്ത് എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. 1993 ഓഗസ്റ്റ് 6 വെറിതാത്തിസ് സ്പ്ലെൻഡോർ, സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിക ലേഖനവും. ഈ ഔദ്യോഗിക ലേഖനങ്ങളെല്ലാം അതോടൊപ്പം തന്നെ 1987 ദോനും വീത്തെ എന്ന ജീവൻ എന്ന ദാനം, അതിനെക്കുറിച്ച് വത്തിക്കാൻ പുറപ്പെടുവിച്ച രേഖകൾ. അപ്പോൾ കഴിഞ്ഞ ഒരു 10-15 സഭയുടെ ഔദ്യോഗിക തലത്ത് വളരെയധികം പ്രബോധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ് ജീവൻ്റെ സംരക്ഷണം. ഈ ജീവൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ കാഴ്ചപ്പാട്, വെളിപാടിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഈ ജീവൻ ഇന്ന് നേരിടുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഭീഷണികൾ എന്തൊക്കെയാണ്, ജീവൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, എങ്ങനെയാണ് ജീവൻ സംരക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത പ്രഭാഷണങ്ങളിൽ കൂടുതൽ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അടുത്ത തവണ നമ്മൾ ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാത്മ്യത്തെക്കുറിച്ചായിരിക്കും ബൈബിളിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ പഠന വിഷയമാക്കുക. ഇപ്പോഴ് പറഞ്ഞു വെച്ചത് ആവർത്തിക്കട്ടെ, 5-ാം പ്രമാണമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. അരുത് എന്ന് പറയുന്നെങ്കിലും നിഷേധാത്മകമാണ് അതിൻ്റെ അവതരണ രീതിയെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഭാവാത്മകമാണ്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള എല്ലാ പ്രമാണങ്ങളിലും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ജീവൻ നേരിടുന്ന ഭീഷണി, ജീവന് നൽകേണ്ട സംരക്ഷണത്തിൻ്റെ അതിരുകളാണ്, ഒരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത അതിരുകളാണ് കൊല്ലരുതെന്ന് പറയുമ്പോൾ മുഖ്യമായും ശ്രദ്ധയിൽപ്പെടുത്തുന്നതെങ്കിലും ആ അതിരുകൾക്കുള്ളിൽ ജീവൻ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് ജീവനെ സംരക്ഷിക്കേണ്ടത്, ഇതാണ് ഈ 5-ാം പ്രമാണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രമാണത്തിൻ്റെ ലംഘനം അത് ബൈബിൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. കായൻ്റെയും അവയിലിൻ്റെയും കഥയിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സഹോദരൻ സഹോദരനെതിരെ ചെയ്യുന്ന അക്രമത്തെക്കുറിച്ചാണ്. അവസാനമായി യേശു നൽകിയ പാഠമുണ്ട്, പ്രബോധനമുണ്ട്. ജീവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവനെ മാനിക്കണം, നിത്യജീവൻ അവകാശപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രമാണമനുസരിക്കണം, കൊല്ലരുത് എന്ന പ്രമാണമാണ് ഏറ്റവും മുഖ്യം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ജീവൻ്റെ നാഥനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവനെന്ന ആ വലിയ ദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നേക്കും ജീവിക്കാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഒരിക്കലും അസ്തമിക്കാതെ, നഷ്ടപ്പെട്ടു പോകാതെ, അങ്ങയോടൊന്നിച്ച് നിത്യഭാഗ്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്ത, സൃഷ്ടിച്ച ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ജീവനെ മാനിക്കണമെന്നും ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവനെ ഞങ്ങൾ പരിപോഷിപ്പിക്കണമെന്നും കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നവൻ ജീവനെ മാനിക്കണമെന്ന് യേശുവിൻ്റെ പ്രബോധനം ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവേ, ജീവനെ അത് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും സകല മനുഷ്യരുടെയും സകല ജീവജാലങ്ങളുടെയും ജീവനെ മാനിക്കാനും പരിപോഷിപ്പിക്കാനും ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.